ഇതിൽ നിന്ന് മകന് പഠിക്കാൻ കഴിഞ്ഞാൽ മകന് സംതൃപ്തനായി. ഇങ്ങനൊരു അമ്മയ്ക്ക് ജനിക്കാൻ കഴിഞ്ഞാൽ മകന് സംതൃപ്തനായി. ഇപ്പൊ ഈ പ്രപഞ്ചം മാറ്റിമറിക്കാൻ ഒരുങ്ങുമ്പോഴായി പ്രശ്നമൊക്കെ, അതിന് കാരണമോ ഭാവിയാണ്. ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്ന ഉത്കണ്ഠ. ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ആളുകളോട് എന്ന് നിങ്ങൾ ഇത്രയൊന്നും ഉത്കണ്ഠ, എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല, എന്റെ ഉത്കണ്ഠയല്ലിത്, ഇതൊക്കെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠയാണ്. എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല, ഞാൻ ഉത്കണ്ഠയ്ക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠയാണ്. ഏത് അച്ഛനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് മകനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് അമ്മയോട് ചോദിച്ചാലും ഇങ്ങനെയാണ്. സ്വയം യാതൊരു ഉത്കണ്ഠയില്ല, സ്വയം എല്ലാവരും സ്ഥിതിയിൽ തന്നെയാണ്. അപ്പൊ ആ വരുന്ന ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇപ്പൊ ഭൂതം, ഭവത്, ഭവിഷ്യത്, ഇത് മൂന്നും ലോചനമായിട്ടുള്ള വിഷയീകരോതീതി ത്രിലോചന തസ്മൈ. ഇനി ഭസ്മാങ്കരാഗം, ശിവൻ അണിയുന്ന ഭസ്മം
അല്ല. ഭൂതം, ഭവത്, ഭവിഷ്യത്ത് മൂന്നിനെയും അറിഞ്ഞ് എല്ലാ കേവലബോധത്തിലേക്ക് ഉൾക്കൊണ്ടവനെയാണ്
വർത്തമാനത്തിൽ നിൽക്കുന്നത്. അവ ത്രിലോചന. ഭസ്മം രാഗമായിട്ടുള്ളവൻ, ഭസ്മം പൂശിയവൻ, അംഗരാഗം ഭസ്മമായിട്ടുള്ളവൻ. ശിവൻ അണിയുന്നത് ത്രിപുണ്ഡ്രമണിയാറുണ്ട്, ഉദ്ധൂളനമണിയാറുണ്ട്. രണ്ടു വഴിയാണ് ഭസ്മത്തിന്. ഇത് പൗരാണിക രീതി പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർ ത്രിപുണ്ഡ്രവും സന്യാസിമാർ ഉദ്ധൂളനവുമാണ് പഴയ നിയമം. ഇപ്പൊ നിയമമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ സന്യാസിമാർ തന്നെ പലപ്പോഴും ഗൃഹസ്ഥന്മാരാണ്, ഗൃഹസ്ഥന്മാർ തന്നെ പലപ്പോഴും സന്യാസിമാരാണ്. അതുകൊണ്ട് ഏത് വഴിക്കും ആവാം. പണ്ട് ഗാർഹസ്ഥ്യം, മഠാം ന്യായം ഇവയൊക്കെ വരുമ്പോൾ ഗുണം ആവശ്യമാണ് നടത്തിക്കൊണ്ട്. രാജസ ഗുണമുള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് എന്റെ പരിമിതിയാണിതെന്നും അതിന്റെ പേരിൽ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ വേണ്ട, ഇത്രയും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും അന്യർക്ക് ബോധ്യപ്പെടുമാറാണ് ഇത് തൊടുന്നത് വരെ. ഇന്ന് നമ്മളെല്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ എന്നല്ല ആദ്യം ചിന്തിക്കുന്നത്, എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആധുനിക വിദ്യാഭ്യാസ സങ്കേതത്തിന്റെ അപകടവും ഇതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല ഇന്ന് പഠനം, എവിടെ നിൽക്കണം, ഈ ലോകത്തിലെ ഏറ്റവും നല്ലതെല്ലാം എന്റേതാണെന്ന് പറയിപ്പിക്കണം, ഏറ്റവും മോശമായ സ്വഭാവമെല്ലാം എനിക്ക് വേണം. ആധുനിക മനുഷ്യന്റെ ദുഃഖം ഇതാണ്. ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും വിടാതെ ഇന്ദ്രിയാതീതമായ ആത്മാനുഭൂതിയുടെ തലത്തിലാണ് ഞാനെന്ന് പറ്റുന്നിടത്തോളം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യതയായി എന്നതാണ് പ്രശ്നം. ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്. ആധുനിക മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ കടങ്കഥ ഇതാണെന്ന് തോന്നുന്നു. ശരിയല്ലേ? ഞങ്ങൾ സ്വാമിമാരെ ആയാലും ഗൃഹസ്ഥന്മാരെ ആയാലും ആരെ ആയാലും ഞങ്ങളുടെ സ്വാമിമാരെ ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് ചെയ്യണം. ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കണം. എവിടെ ഏറ്റവും നല്ലതുണ്ട് എന്ന് തോന്നുന്നു അത് എന്റേതാണ് എന്ന് മറ്റുള്ളവർ പറയണം. എനിക്ക് ബോധ്യപ്പെടുകയല്ല വേണ്ട. ശരിയായിരിക്കും അനുഷ്ഠാനങ്ങളിൽ, ജീവിതങ്ങളിൽ ഒക്കെ. പണ്ടങ്ങനല്ല, എനിക്കുള്ളിടത്തോളം എന്നുള്ളത് മറ്റുള്ളവരെ ആദ്യം ബോധ്യപ്പെടുന്നു. പഴയ ആചാര്യന്മാരെല്ലാം കാണിച്ചു എനിക്ക് ഇത്രയും അറിയും, ഇത്രയാണ് എനിക്കറിയുന്നത്. അത് അവരുടെ പ്രകടനം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ബോധ്യപ്പെടുത്തും. അതിലവർ സത്യസന്ധതയും പുലർത്തുന്നു. കുറിച്ച് ആ സത്യസന്ധതയിലാണ് അന്ന് അറിവിരിക്കുന്നത്. അപ്പൊ എല്ലാം ശേഷിച്ച ചിതാഭസ്മമാണ് പൂശുന്നതെങ്കിലും അത് ഉദ്ധൂളനമായും ത്രിപുണ്ഡ്രമായും പൂശുന്നയാളാണ് ശിവ. രണ്ടു തരത്തിലും പൂശും. നിയമമനുസരിച്ച് ഗൃഹസ്ഥൻ ത്രിപുണ്ഡ്രം, ഉദ്ധൂളനെന്നാണ്. സന്യാസി എന്ന് പറയുമ്പോൾ സമ്യക്കായി നശിച്ചവൻ മാത്രം. ഞങ്ങളൊക്കെ നല്ല അർത്ഥം വസ്ത്രമണിഞ്ഞു എന്നുള്ളതല്ല അർത്ഥം. അത് വന്നു കഴിഞ്ഞാൽ ഗുണങ്ങൾ തീർന്നു, ഗുണാതീതനായി. അപ്പൊ ഗുണാതീതനാവുമ്പോഴാണ് ഉത്തൂളനം വാരി പൂശുന്നത്, കുമ്പളങ്ങയുടെ മാതിരി. കുമ്പളങ്ങ മൊത്തം പൂശിയത് മാതിരി. അങ്ങനെയുള്ള ശിവനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോധസത്തയിൽ നിന്ന് കർമ്മത്തിലേക്ക്, സൃഷ്ടിയിലേക്ക് രൂപാന്തരപ്പെട്ടു വന്ന ശിവശക്തിയെയല്ല ആചാര്യൻ ഇവിടെ നമസ്കരിക്കുന്നത്. ആചാര്യ പാരമ്പര്യത്തിന് ചേർന്ന, ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന, അംഗരാഗം ഭസ്മമായി മാറിയ ശിവനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ആ ശിവനായിക്കൊണ്ട് ഭസ്മാംഗരാഗായ മഹേശ്വരനായിക്കൊണ്ട് ഉപസംഹാരത്തിലാണ് ഉദ്ധൂളനം നടക്കുന്നത്. സകല പ്രപഞ്ചവും സംഹരിച്ച് നിലകൊള്ളുന്ന ആ തലത്തിൽ ആ സർവജ്ഞനായ ശിവനായിക്കൊണ്ട് മഹേശ്വരൻ, മഹേശ്വരായ സർവജ്ഞൻ, മഹതാ ഈശ്വരമാണ് സർവജ്ഞത, തൃപ്തിരനാദിബോധ, സ്വതന്ത്രതാ നിത്യം, അലുപ്ത ശക്തി, അനന്ത ശക്തിശ്ച വിഭോർ വിധിജ്ഞ, ഷഡാഹു അംഗാനി മഹേശ്വര മഹേശ്വരസ്യ എന്ന് വായുപുരാണം പറയും. ആ വായുപുരാണം പറയുന്ന ശിവനായിക്കൊണ്ട്, ആ സർവജ്ഞനായിക്കൊണ്ട്, നിത്യ നിത്യായ നിത്യം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന നിത്യനായിക്കൊണ്ട്, ശുദ്ധായ മാലിന്യങ്ങളെല്ലാം അറ്റുപോയവനായിക്കൊണ്ട്, അഷ്ടമൂർത്തി രൂപനായ എട്ട് ദിക്കുകളും മൂർത്തി സത്തയിൽ വന്നിട്ടുള്ള ദിഗംബരനായിക്കൊണ്ട്, ദിഗംബരായ അഷ്ടമൂർത്തി രൂപനായി ആയ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയും വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്ന് ഓർമ്മിക്കാവെങ്കിൽ, ആ ശിവന്റെ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവശക്തി എന്നത് ഈ പ്രപഞ്ചമാകെ ഒന്നായി നിൽക്കുന്ന ഒന്നാണ് എന്ന് കാണാം. ആ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഒന്നുകൂടെ നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഇനി അതിനെ ഉപാസനാ രീതിയിൽ ഒന്ന് കാണാം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിശേഷിപ്പിച്ച് ഏതൊരു ബോധസത്തയാണോ, ചാരം ചൂടിയ കനൽ പോലെ, ചാരം ചൂടിയ കനൽ പോലെ, ചിത എന്ന് പറയുമ്പോൾ കെട്ടടങ്ങിയ ചിതയില് ചാരം ചൂടി നിൽക്കുന്ന കനൽ പോലെ, ബോധസത്ത പല ആകാരങ്ങളും കൈക്കൊണ്ട് വ്യഷ്ടിയും സമഷ്ടിയുമായി പരിണമിച്ചു നിൽക്കുന്നതിനെ ബോധസത്തയിൽ ഉപസംഹരിച്ച്, അധ്യാരോപ അവബോധവാദങ്ങളാൽ ഉപസംഹരിച്ച് ഉദ്ധൂളനം ചെയ്ത് നിൽക്കുന്ന കനൽ പോലെ, അടുപ്പിൽ തീ കത്തിച്ചിട്ട് കനൽ അങ്ങനെ എരിഞ്ഞിരിക്കും, അതിന്റെ പുറമെ ചാരം ചൂടി നിൽക്കും, അതുപോലെ നിൽക്കുന്ന ബോധസത്തയെ ശിവനായി കണ്ടുകൊണ്ട്, സമഷ്ടി പര്യന്തം നിലനിൽക്കുന്ന ശിവനായി കണ്ടുകൊണ്ട് ശ്ലോകം ഒന്നുകൂടെ. അപ്പോ മുമ്പ് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ ആ സർഗാണുവും കടന്ന് അഹംതത്വവും കടന്ന് മൂല തത്വത്തിലെത്തി നിലകൊള്ളുന്ന ആ തത്വം മാത്രമായ നാഗേന്ദ്രഹാരായ, അതുകൊണ്ട് തന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും ഭൂതഭവ്യ ഭവിഷ്യത്തുകളും എർഗജുസ്സാമങ്ങളും എല്ലാം ബോധിച്ച് നിൽക്കുന്ന ബോധം മാത്രമായ ത്രിലോചനായ ഈ പ്രപഞ്ചത്തെ ഉപസംഹരിച്ച ചാരം തന്നെ, ഭസ്മം തന്നെ ലേപനം ചെയ്ത് നിൽക്കുന്ന ബോധമായ, അപ്പോഴൊക്കെ ബോധത്തിൽ നമ്മളെത്തി, എല്ലാം ഒരുമിച്ചൊരിടത്തെത്തി, ബോധസ്വരൂപനായ മഹേശ്വരനായ, അതുമാത്രം നിത്യം, ബാക്കിയൊക്കെ താൽക്കാലികം, നിത്യായ ഏറ്റവും ശുദ്ധമായത് ആ ജ്ഞാനം, അതിൽ അശുദ്ധി വരുന്നതെല്ലാം ഈ പ്രപഞ്ചം ശുദ്ധായ, അവിടെ അമ്പരങ്ങളില്ല, ആഭരണങ്ങളില്ല, നിരാവരണരൂപമായ, ഞാൻ ബോധമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ശരീരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആവരണം വേണ്ടത്. ആദ്യകാലത്ത് ആവരണം തലയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, ശിരോ ആവരണം, കാരണം തലകീഴായ വൃക്ഷമാണ് നമ്മളെന്നാണ് വേദങ്ങൾ പറയുന്നത്. ആദ്യം ബോധമായി സൈഗോട്ടായി അമ്മയുടെ ഉദരത്തിൽ വീണു, അതിൽ നിന്ന് തലയും യക്ഷോടം, തലയും അതായത് മസ്തിഷ്കവും തൊക്കുമുണ്ടായി, ഒരേ വർണ്ണവസ്തുവുണ്ട്. പിന്നെ മാംസവും മജ്ജയും ഞരമ്പുകളും കൈകാലികളും ഒക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ എവിടുന്ന ഇതെല്ലാം വളർന്നു വരുന്നത്? ആ മസ്തിഷ്ക പര്യങ്ക ദേശത്ത് നിന്ന് ഇതോരോന്ന് വെച്ചു വരുമ്പോൾ റൂട്ട് എവിടെയാണ്, വേറെ എവിടെയാണ്? മസ്തിഷ്ക. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് കാലാണ് ചോടെന്നാണ് വിചാരിക്കുന്നത് അല്ലേ, തലകീഴായിട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്, നമ്മുടെ സ്വഭാവവും അതുകൊണ്ട് തലകീഴാണ്. മസ്തിഷ്ക പര്യങ്ക ദേശം, ഹൈപ്പോ തലാമസ് എന്ന് പറയും, അവിടുന്ന് ഈ സംജ്ഞകളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിതെന്ന് ഗീതയിലൊക്കെ പറയുന്നത്. നമ്മളൊരു തലകീഴായ വൃക്ഷമാണ്. അതിന്റെ പ്രത്യേകത സുവിരൂഢമൂലം അസംഗ, അതിന്റെ മുമ്പ് ഊർധ്വമൂലം അധശാഖം, മൂലമൂർധ്വം മുകളിലാ മൂർധ്വം, ശാഖകൾ താഴേക്കാണ് വളർന്നിരിക്കുന്നത്, ഈ ശാഖകളാ കയ്യും കാലും ഒക്കെ, അതെല്ലാം നമ്മളിപ്പോ നടക്കുന്നത്. അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങളാകുന്ന അതിന്റെ ഛന്ദസ്സുകൾ, ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്, അധശ്ചോർദ്ധം പ്രസ്തുതസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള, അധശ്ച മൂലാന്യനുസന്ധതാമി കർമാനുബന്ധീനി മനുഷ്യലോകേ. നല്ലൊരു വർണ്ണനയാണ്, സജീവമായ. അപ്പോ ഇതെല്ലാം എരിഞ്ഞടങ്ങി ചാരം ചൂടി നിൽക്കുന്ന ആ ബോധസത്ത ധ്യാനാത്മകമായി ഞാൻ എന്റെ കൈകാലുകളിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളിൽ നിന്ന്, എന്റെ ആഭരണങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ശുദ്ധമുക്ത ബുദ്ധ സ്വരൂപമായ ശിവം മംഗളം ബോധത്തിലേക്ക് മെല്ലെ പോയാൽ ചാരം ചൂടി നിൽക്കുന്നൊരു കനൽ പോലെ ജ്വലിക്കുന്ന ആ ബോധസത്തയെ കാണുന്നതായി സങ്കല്പിച്ചാൽ ഈ ശ്ലോകം ഏതാണ്ട് പൂർണ്ണമായി. നിരാഭരണ രൂപമായ വസ്ത്രമാഭരണമാണ്. നമ്മള് പണ്ടുകാലത്ത് ആളുകള് തലയിൽ വസ്ത്രം ഇടും, കാരണം ഉത്തമാംഗം തലയാണ്. മുസ്ലിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്, ഒരു തല ഒരിക്കലും മൂടാൻ നടക്കുകയില്ല. സിഖുകാരും അത്, പണ്ടുകാലത്ത് ഹിന്ദുക്കളെ ഒക്കെ കണ്ടാൽ എല്ലാവരും തല മൂടും, ഒന്നും ഉടുത്തിട്ടില്ലെങ്കിലും. ഈ പാടത്ത് പണിയെടുക്കുന്നവൻ തല മൂടിയിരിക്കും, കോണകം കെട്ടിയില്ലെങ്കിലും. ഇന്ന് നമ്മൾ തലയൊക്കെ നഗ്നത കാണിച്ച് നടക്കും, ബാക്കിയൊക്കെ നഗ്നമാണെന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. നഗ്നതയെപ്പറ്റിയുള്ള ബോധമൊക്കെ കൂടി വന്നപ്പോഴാണ് കൂടുതൽ അപകടങ്ങളും തുടങ്ങിയിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണും പെണ്ണും ഒക്കെ ജീവിച്ചിരുന്നു, ഇത്രയും വസ്ത്രമൊന്നും ഉടുത്തിരുന്നില്ല, ഇത്രയും മന്ത്രിമാരിറങ്ങി ചളവാക്കിയിരുന്നുമില്ല. അല്ലേ, അങ്ങനല്ലേ എന്നെ പറയാൻ. അപ്പൊ ആവരണം വേണ്ടിടത്ത് ആവരണം വേണ്ടാതായിട്ടുണ്ട്, ഉത്തമാംഗം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് കാലം ഇത് പഠിക്കാൻ പര്യാപ്തമാണോന്നറിയില്ല. ധ്യാനാത്മകമായി ഇത് പഠിച്ചാൽ ബോധസത്തയുടെ മേലുള്ള ആവരണങ്ങളാണ് ഇതെല്ലാം. നിരാവരണ രൂപമായ ബോധസത്തയിൽ ശിവം മാത്രം, അത് ഒന്നാം ശ്ലോകം. നിഷേധ ശേഷു സർവാനശേഷി ജഗദാദ ശേഷി. രണ്ടാമത് മന്ദാകിനീസലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ. അതായത് ഇതിനകത്ത് ഛന്ദസ്സിന് മാറ്റമുള്ളത് കൊണ്ട് തസ്മൈ മകാരായ എന്നുള്ളതിന് മകാരൂപായ എന്നൊക്കെ മാറ്റി ചിലർ തിരുത്തിയിട്ടുണ്ട്. ചിലര് മാതംഗ ചർമാംബര ഭൂഷണായ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആചാര്യ ഭഗവാൻ എഴുതിയ ശ്ലോകം ഇതായി തന്നെ നമുക്ക് പഠിക്കാം. ഇതാണ് പ്രകൃഷ്ടമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നാഗേന്ദ്രഹാരാദി ഗുണവിശിഷ്ട ശിവൻ നഗാരം മന്ദാകിനി സലില ചന്ദനാർച്ചിതാദി ഗുണവിശിഷ്ട ശിവൻ മകാരം. അപ്രകാരം എല്ലാ അക്ഷരവും ശിവൻ തന്നെ പൂർണമായി. നാ ശിവൻ, മാ ശിവൻ, ശീ ശിവൻ, വാ ശിവൻ, യാ ശിവൻ. അപ്പൊ ശിവനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിശിഷ്ട പുനരുക്തി നിർമാർജനത്തിന് പറ്റുമാറ് ഭിന്ന ഭിന്ന ഗുണവിശിഷ്ട ശിവതത്വ ബോധനത്തിന് ഭിന്ന ഭിന്ന അക്ഷരങ്ങൾ. അപ്പൊ സർവ നിഷേധശേഷ സ്വരൂപധാരി ഭൂതവർത്തമാന ഭവിഷ്യദർശി ഭസ്മഭൂഷിത സംസാര ദാഹോത്തര സാരയുക്ത നിത്യശുദ്ധ നിരാവരണ മഹേശ്വരൻ നഗാരം. ഒറ്റ വാക്കിൽ ഓടിച്ചു പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ ഇത്രേ പറയണ്ടു, ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നോർത്താണ് വിശദീകരിച്ചത്. സർവനിശേഷ സർവനിഷേധശേഷ സ്വരൂപധാരി നാഗേന്ദ്രഹാരായ ഭൂതവർത്തമാന ഭവിഷ്യദർശി ത്രിലോചനായ ഭസ്മഭൂഷിത സംസാരദാഹുത്തര സാരയുക്തൻ ഭസ്മാങ്കരാഗായ നിത്യശുദ്ധ നിരാവരണ രൂപി നിത്യായ ശുദ്ധായ ദിഗംബരായ നിരാവരണ രൂപി ദിഗംബരായ മഹേശ്വരൻ ആ ശിവനായിക്കൊണ്ട് പ്രണാമം. ഇനി അടുത്തത് മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം. മന്ദാകിനി സലില ചന്ദനം എന്നിങ്ങനെ മധ്യമ പദലോപി സമാസം. മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം. മന്ദാകിനി സലില ചന്ദനം മധ്യമ പദമായ കൃഷ്ണം ലോപിപ്പിച്ച് സമാസം കവിതയില്. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാകിനി. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാകിനി. മന്ദാകിനി ശബ്ദത്തിന്റെ വിൽപ്പത്തി. സംസ്കൃതി ഈ ശബ്ദത്തിന്റെ ഉൽപ്പത്തി അറിയാതെ വെറുതെ വെറുതെ ഒരു തോട് ഒരു കുളം എന്നൊക്കെ അർത്ഥമെടുത്ത് പഠിക്കുമ്പോഴാണ് ഗതികേട് വരുന്നത്. മന്ദം അകത്തി അക്കത്തിയാണ് ക അഗായല്ല അക്കത്തി ഗാനായിരിക്കും അക്കത്തി. കുടിലം ഗച്ഛതീതി മന്ദാകിനി. മന്ദാകിനി വിയദ്ഗംഗ സ്വർണ്ണ സുരദീർഘിക എന്ന് കോശാന്തരൻ. മന്ദാകിനി വിയദ്ഗംഗ സ്വർണദീ സുരദീർഘിക. മന്ദാകിനി ആകാശഗംഗ, സുരദീർഘിക ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആ ഗാലക്സി തന്നെ. അന്നൂറ് അവിടെ മുൻപിലും പിൻപിലും ജലാശയം അതിവിശാലം, അത് വിയദ്ഗംഗ. വാപീതു ദീർഘിക എന്നാണ് പുരാണ പ്രസിദ്ധം. അതിനെ കവിതാമയമായി പറയുമ്പോൾ ദേവതകളുടെ കുളം, സുരദീർഘിക. ദീർഘവൃത്താകൃതിയിൽ കാണുന്നതാണ് ഈ നക്ഷത്ര സമൂഹം. ഇത് കണ്ടുകൊണ്ട് എഴുതിയുകൊണ്ടാണ് ഇന്നും അതിന് ആകാശഗംഗ എന്ന് പേര് വന്നത്. കണ്ടത് ഏത് കണ്ണുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ നക്ഷത്ര സമൂഹത്തെയൊക്കെ ഗാലക്സിയൊക്കെ കുറിച്ച് അവരെഴുതിയത് അന്ന് കണ്ടുകൊണ്ട് എഴുതിയത് കൊണ്ട് തന്നെയാണ്. അപ്പോ സുരദീർഘിക എന്നാണ്, ദീർഘാകൃതിയിലാണത് കാണുക. മന്ദം മന്ദം ജലം കുടിലഗമനം ഗോളഗോള ഭ്രമണം നടത്തുന്നത് കൊണ്ട് മന്ദം അകതി കുടിലം ഗച്ഛതി എന്ന്, അതുകൊണ്ട് മന്ദാകിനി ശബ്ദം. അക അക കുടിലായാം ഗതവും എന്ന് താത്വർത്ഥ നിർദ്ദേശം. അപ്പോ ഭഗവാൻ ശങ്കരന്റെ ജടയിൽ കടന്ന് അത് ഗോളഗോള ഭ്രമണം ചെയ്ത് മന്ദമന്ദം പുറത്തു വന്നതുകൊണ്ട് അതിനെ മന്ദാകിനി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് മന്ദാകിനി ശബ്ദം വന്നത്. അപ്പൊ ഭഗവാൻ ശങ്കരൻ ആരായിരിക്കുമെന്നും സങ്കല്പിച്ചു കൊടുക്കുക. അതായത് ഭാഗീരഥന്റെ തപസ്, ഇതൊക്കെ പുരാണ പ്രസിദ്ധമാണ്. ആ ഭാഗീരഥന്റെ തപസ് ഓക്കെ, അത് നമുക്ക് ഭാഗീരഥി വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ഇതിൽ വരും. അപ്പം നമുക്ക് നോക്കാം. അപ്പൊ പരമാത്മാവ് നാനാവിധ പ്രജകളുടെ സൃഷ്ടിയെ ഇച്ഛിച്ച് ആദ്യം അപ്പ് ജലം സൃഷ്ടമാക്കി. ജലമാണ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി, സൃഷ്ടിക്രമം തുടങ്ങുന്നിടത്ത് ജലമാണ് വരുന്നത്. വായു ആകാശം, ആകാശാദ് വായു, വായേര വായോരഗ്നി അഗ്നേരാപ, ആപ മുതലാണ് സൃഷ്ടിയുടെ ക്രമം വരുന്നത്. സൃഷ്ടി ആപ്പ് മുതലാണ്, അപ്പ് വരെ സൃഷ്ടിയില്ല. അപ്പിൽ വെച്ചാണ് സ്ഥൂലം വരുന്നത്, ബാക്കിയൊക്കെ സൂക്ഷ്മമാണ്. ആകാശം സൂക്ഷ്മതന്മാത്രയാണ്, വായു സൂക്ഷ്മമാണ്, അഗ്നി സൂക്ഷ്മമാണ്, അഗ്നിയിൽ സ്ഥൂലത തുടങ്ങിയുള്ളു. അഗ്നിയിൽ നിന്ന് അപ്പായപ്പോൾ സൃഷ്ടിക്ക് വേണ്ടതായി. അപ്പോ ആ ആദ്യ അപ്പ് ജലത്തിൽ സൃഷ്ടി നടത്തി, അതിൽ ബീജവപനം ചെയ്ത് ബ്രഹ്മാവ് അവിഭൂതനായി എന്ന് പ്രാചീന സങ്കല്പം. അതുകൊണ്ടാണ് വെള്ളവും അതിൽ താമരയും പത്മസംഭവനുമൊക്കെ ജലരൂപമായ സൃഷ്ടിയുടെ സങ്കല്പം തന്നെ തുടങ്ങുന്നത് അവിടെയാണ്. അവിടെയാണ് ജലത്തില് താമരയിൽ ബ്രഹ്മസംഭവൻ ഇരിക്കുന്നതായും അതുപോലെ ദേവീഭാഗവതാദികളിൽ കൃഷ്ണനും രാധയും ഒക്കെ ഇരിക്കുന്നതായും ഒക്കെ. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ പേരവിടെ വെക്കാം, ഏത് വെച്ചാലും വിരോധമില്ല, എല്ലാം ഒരേ പേര് തന്നെ. അപ്പൊ പ്രാണികർമ്മ സംയോഗം കൊണ്ട് പ്രാണികർമ്മം തന്നെ സ്വയം ജലരൂപമെന്ന് പറയുന്നതും അതുകൊണ്ട്. ആപഹ പുരുഷവചസ്സു ഭവന്തി ശ്രദ്ധാവ ആപഹ, ഈ ബ്രഹ്മാദ്രവരൂപ ജലത്തിന്റെ സൃഷ്ടി, ജലം സൃഷ്ടിക്രമത്തിൽ പറയും. ആപഹ പുരുഷവചസ്സോ ഭവന്തി ശ്രദ്ധ വാ ആപഹ, ശ്രദ്ധയാണ് ജലം, ശ്രദ്ധ കൊണ്ടാണ് ആ ജലം ഉണ്ടായത്. ശ്രദ്ധയില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഇപ്പൊ സൃഷ്ടിക്ക് വേണ്ട ഒരേ ഒരു ഗുണം ശ്രദ്ധയാണ്. വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, ഞാൻ പലതരത്തിലുണ്ടാവും. ഇപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ വാക്കാണുള്ളത്, ശ്രദ്ധയാണുള്ളത്. എല്ലാ സൃഷ്ടിയും ശ്രദ്ധയിൽ നിന്നുണ്ടാവും. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നും സൃഷ്ടിക്കാനാവില്ല. ശ്രദ്ധയാണ് അതിന്റെ ദേവത. അപ്പൊ ഈ ബ്രഹ്മദ്രവരൂപമായ ജലത്തിലാണ് സൃഷ്ടി. നിങ്ങളുടെ കണക്ക് സൃഷ്ടി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. വിത്ത് കൊണ്ട് പറമ്പിലിട്ടാൽ മരമുണ്ടാകുമെന്നും അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുമെന്നുമാണ്, ഉണ്ടാവില്ല. നിയമങ്ങൾ പാലിച്ചാലും ഉണ്ടാവില്ല. ഈ നിയമങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒന്നുണ്ട്, അതിലെ സൃഷ്ടി ഉണ്ടാവും. സൃഷ്ടിയുടെ പിന്നിലെ ചോദന ഇതാണ്, എന്തിന്റെ സൃഷ്ടിയുടെ? പഠിച്ചതുകൊണ്ട് സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ രഹസ്യമുള്ള പഠനം മുഴുവൻ നടത്തിയ ഒരാള് കൂട്ടി യോജിപ്പിച്ചൊരു സൃഷ്ടി നടത്താൻ ചിലപ്പോൾ പര്യാപ്തനായില്ല എന്ന് പറയാം. പഠിക്കാത്തവൻ ചിലപ്പോൾ യോജിപ്പിക്കുമ്പോൾ യോജിച്ചെന്നും വരാം, യോജിച്ചുവെന്നും വരാം. അപ്പൊ പഠിപ്പ് ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പൊ ശ്രദ്ധ മറ്റൊരു പദമാണ്, ഈശ്വര അനുഗ്രഹം, ഈശ്വര വിശ്വാസം എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നു നിങ്ങൾ. ഈശ്വര വിശ്വാസം എന്ന പദം തെറ്റുമാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒന്നിൽ ഉണ്ടെന്നുള്ള ശാഠ്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടാവണമെന്നില്ല. ഈശ്വരൻ എന്നതൊരു അറിവാണ്, ഒരിക്കലും വിശ്വാസമാവരുത്. അയാൾ ചോദിക്കും, നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ? അതുണ്ടാവരുത്, ഉണ്ടായാൽ പോകാം. ഈശ്വരൻ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല, അറിയേണ്ട സാധനമാണ്. ഈശ്വരനെ അറിഞ്ഞു മാത്രമേ ശാന്തി ലഭിക്കൂ. പയ്യന്നൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഇന്ന വണ്ടിയിൽ കയറിയാൽ എത്താം എന്നുള്ളത് വിശ്വാസമല്ല, അറിവാണ്. ആ ഡയറക്ഷനിൽ പോകുന്ന ഒരു വണ്ടിയിൽ കയറിയാൽ അവിടെ എത്തും എന്നുള്ളത് ഒരു അറിവാണ്, അത് വിശ്വാസമല്ല. വ്യക്തതയുള്ള ഒരു അറിവിന് മാത്രമേ ശാന്തി തരാൻ കഴിയും. അവ്യക്തമായ വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ശാന്തി തരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അശാന്തി തരാൻ അത് പര്യാപ്തവുമാണ്. ലോകത്തെ ലൗകികങ്ങളായ വിഷയങ്ങൾ തന്നെ വിശ്വാസം കാരണം ഒട്ടേറെ അശാന്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനേക്കാൾ മനസ്സിനെ മതിക്കുന്ന മറ്റൊരു വിശ്വാസത്തെ കൂടി എടുത്ത് തലയിൽ വെച്ചാൽ എന്താകും ഗതി? അതുകൊണ്ട് നിങ്ങൾ ആരും ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, അറിയുകയാണ് വേണ്ടത്. സമ്മതിക്കുമെന്നറിയില്ല, ഇറങ്ങിപ്പോകുമ്പോ സമ്മതിക്കുമെന്ന് വിശ്വാസമില്ലല്ലേ. കാരണം ഈശ്വരനൊരു അറിവാണ്, ഈശ്വര കടാക്ഷം ഈ അറിവിലാണ്. അല്പമെങ്കിലും ഈശ്വരനെ അറിയുന്ന നിമിഷങ്ങളിലെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാൽ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവില്ല. ചില നിമിഷങ്ങളിൽ നമ്മൾ ഈശ്വരനെ അറിയുന്നു. ഒരു കുഞ്ഞ് വീഴുമ്പോൾ, ഒരു കുഞ്ഞ് കരയുമ്പോൾ, ഒരാള് വീട്ടിലേക്ക് കയറി വന്ന ഒരാഹാരം ചോദിക്കുമ്പോൾ ഒക്കെ നാം ഏതോ നിയോഗത്താൽ എന്ന പോലെ നമ്മളുടെ മനസ്സ് ദ്രവീഭൂതമായി ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഫലങ്ങൾ വന്നു ചേരുന്നു. അതെല്ലാം നമ്മളുടെ ബുദ്ധിയുടെ ഗുണമായി കാണുകയും അതേസമയം മറ്റ് ചില സന്ദർഭങ്ങളിൽ നിഷേധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നിഷേധ സമയങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ നമ്മളുടെ കണക്കുകൂട്ടലുകളുടെ തെറ്റാണെന്ന് നമ്മൾ ഗണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഒരു വിശ്വാസമാക്കി മാറ്റുന്നു. മനസ്സിലാവുമെന്നറിയില്ല. ഇതിന് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വെച്ച് കണക്കുകൂട്ടി നോക്കണം. അപ്പൊ നമുക്ക് കാണാം